SBS Radio.
ഓസ്ട്രേലിയയിലേക്ക് റീജിയണൽ വിസയിൽ വരുന്ന ഭൂരിഭാഗം ആളുകളും വിസയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാലാവധിക്ക് ശേഷം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഈ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമാണ് സർക്കാർ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. പലരും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും മറ്റു സാഹചര്യങ്ങളും ലക്ഷ്യമിട്ട് നഗരങ്ങളിലേക്കും കൂടുതൽ അവസരങ്ങളും തേടിയും പോകുന്നു. റീജിയണൽ വിസയിൽ വരുന്നവർ അതേ സ്ഥലങ്ങളിൽ കൂടുതൽ കാലം തുടരണമെന്നാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അല്ലാത്ത പക്ഷം ഈ മേഖലയിലെ സാമ്പത്തിക രംഗത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സർക്കാരിൻ്റെ വാദം. അതുകൊണ്ടുതന്നെ റീജിയണൽ സ്കിൽഡ് വിസ നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന ചർച്ച സജീവമായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള ഈ രംഗത്തെ നിയമങ്ങൾ മനസ്സിലാക്കുന്നതിന് ഞാൻ മെൽബണിലുള്ള ഓസ്റ്റ് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് സർവീസസിൽ മൈഗ്രേഷൻ ഏജൻ്റായ എഡ്വേർഡ് ഫ്രാൻസിസുമായി ആദ്യം സംസാരിച്ചു. നമസ്കാരം ശ്രീ എഡ്വേർഡ് ഫ്രാൻസിസ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലീസ്, താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഓൺ ദി പ്രോഗ്രാം.
അതിനെ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമായ റീജിയണൽ മേഖലയിലെ വിസയുമായി ബന്ധപ്പെട്ട് ഈ വിസയിൽ വരുന്നവർക്ക് ഇപ്പോഴുള്ള നിയമങ്ങൾ പ്രകാരം എത്ര കാലം റീജിയണൽ മേഖലയിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്, ഇതേക്കുറിച്ചൊന്ന് വിവരിക്കാമോ?
ദിലീസ്, ഇപ്പോഴത്തെ ആക്ച്വലി ഞാൻ പറയാം, കറന്റ് റൂൾസ് ഞാൻ പറയാം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ സ്കിൽഡ് റീജിയണൽ പ്രൊവിഷണൽ വിസ സബ് ക്ലാസ് 489, ദിസ് ഈ പർട്ടിക്കുലർ വിസ ക്ലാസ് കാറ്റഗറി, ഇത് എനി ആപ്ലിക്കന്റ് കൻ അപ്ലൈ ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ്. അതായത് ജനറൽ സ്കിൽസ് കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പം ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് യു മസ്റ്റ് ലിവ് ഇൻ ദ റീജിയണൽ ഏരിയ ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് 2 years ആൻഡ് വർക്ക് ഫോർ 1 ഇയർ. ഇതിന്റെ വിസ കാലാവധി 4 years. അപ്പൊ ഈ 2 years, ഇത്രയും ഈ 4 years നമ്മളൊരു 2 years അവിടെ തങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ലിവ് ഇഫ് യു ലിവ് ഇൻ റീജിയണൽ ഏരിയ, വർക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 1 year 35 hours a week, യു ആർ എൻറ്റൈറ്റിൽ ടു അപ്ലൈ ഫോർ പെർമനന്റ് റെസിഡൻസ്. അതായത് സബ് ക്ലാസ് 887 വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരിക്കൽ നമുക്ക് സബ് ക്ലാസ് 887 വിസ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, then there is no obligation for you to continue to live in regional area.
Okay, appo aa sthalathu pinne sthiramayitte thudarenda oru nibandhana illa adinu
shey illa illa. Adhe samayathu if an employer is sponsoring you, nammala naatinu kore per ivada, you know, they are here, when they come here and you know they find a job here, they might be getting a 482 visa. Earlier namku 457 aayirunnu, adu radhay kaniṭumbo 482 visa kittunnundu. So ee 482 il minimum avaru 3 varsham joli cheyda thanne, minimum they have to work for 3 years. Adu kaniṭittu the employers have an option to sponsor them for PR under subclass 187.
Okay,
appa adha regional pathiya subclass, regional subclass 187. Pinna 186 undu, pashe you know if they sponsor under 187, then they have to work for another 2 years with the same employer in regional area. Angana nokumba namaku total kalavadi for that particular applicant will be around 5 years to live and work in regional area.
Okay, appo ee sahayathil 5 varshathollam avade sthiramayittu thamasikkendi varum regional area il.
Correct.
Okay, idu koodade joli aayittu thanne varunnavarundallo, avarude sahajaryangal enganeyanu?
Ipo direct aayittu regional area il namaku joli kitti varunnavaranengil PR, അതായത് ചില കമ്പനീസ് യുനോ ദേ വിൽ ടേക്ക് ദം ഡയറക്ട്ലി ഓൺ പി ആർ ബേസിസ്, അവർക്ക് മിനിമം അവിടെ 2 years എങ്കിലും തങ്ങണം. അതായത് അവർ അപ്ലൈ ചെയ്യുമ്പം ആ സബ് ക്ലാസ് ഓഫ് വിസ ഈസ് 187 ഡിറക്ട് എൻട്രി. ഡിറക്ട് എൻട്രിയിൽ ദേ ഹാവ് ടു വർക്ക് മിനിമം ഓഫ് 2 years, ആൻഡ് ദെൻ ഓഫ്കോഴ്സ് ആ ഒരു അവരുടെ ഒബ്ലിഗേഷൻ തീരും. ദെൻ ആഫ്റ്റർ ദാറ്റ് ദേ ക്യാൻ മൂവ് ഔട്ട് ടു എനിവെയർ.
ഓക്കെ, അപ്പോൾ ഈ 3 തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ റീജിയണൽ വിസയുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ളത് അല്ലേ?
കറക്റ്റ്.
ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് അല്ലെങ്കിൽ സാധ്യതയുള്ളതായിട്ട് എഡ്വേർഡിന് തോന്നുന്നത്?
ഇപ്പം നമുക്കത് സ്പെക്കുലേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് ദിലീസ്, ബട്ട് ഞാൻ ഇപ്പം റീസെന്റ്ലി നടന്ന ചേഞ്ചസിനെ പറ്റി ഞാൻ പറയാം. ഇപ്പം മാർച്ചിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇപ്പം പുതിയ ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് റീജിയണൽ ഓക്യുപ്പേഷൻ ലിസ്റ്റ്. ഇതിൽ 465 ഓക്യുപ്പേഷൻസ് ഉണ്ട്, ranging right from primary school teacher, welfare worker, geologist, wine maker, and kore occupations undu. Appo ee occupations endha nacha advantages, you know, this is only targeted for regional, but idinellam namakku regional sponsor venam, adha employer venam to sponsor you. Pashi idinu chela disadvantages njan kaanunnathu, ippam nerathe nammal ippam ivide oru Australian international student undengil, he would qualify very easily for most of these visas without work experience. പക്ഷെ ഇപ്പൊ ഇവർ ഇതിന് ഈ വിസയ്ക്ക് കമ്പൾസറി വർക്ക് എക്സ്പീരിയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാരണം മോസ്റ്റ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഡു നോട്ട് ക്വാളിഫൈ. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഇഫ് ഗവൺമെന്റ് ഇസ് റിയലി വാണ്ടിങ് ദിസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ടു സെറ്റിൽ ഇൻ റീജണൽ, ദെൻ ദിസ് സ്കീം മേ നോട്ട് വർക്ക് ടു ദെയർ അഡ്വാൻറ്റേജ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ഇനോ വിചാരിക്കും ഇനോ ഇപ്പൊ ഗവൺമെന്റ് ക്യാൻ റെസ്ട്രിക്ട് ഓ ഇനോ ആ ഒരു റെസ്ട്രിക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് വിൽ ഹാവ് മോർ കാൻഡിഡേറ്റ്സ് ഹു ആർ വില്ലിംഗ് ടു അപ്ലൈ ആൻഡ് ലിവ് ഇൻ റീജിയണൽ ഏരിയസ്. അത് കൂടാതെ ഇനോ ഏർലിയർ നമ്മൾ ലാസ്റ്റ് ഇയർ വരെ അപ് ടു മാർച്ച് ലാസ്റ്റ് ഇയർ ദി റിക്വയർമെന്റ് ഏജ് വരെ ഏജ് വാസ് 50 years, now it is 45 years.
കുറച്ചിരിക്കുക.
അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറെ നമുക്ക് യുനോ ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ദേ ആക്ച്വലി റീച്ച് ദർ യുനോ പീക്ക് വെൻ ദർ അബൌട്ട് 45+. അപ്പൊ അവർക്കെല്ലാം നമ്മൾ യുനോ ദ ആർ വെരി ക്വാളിഫൈഡ് ആൻഡ് വില്ലിംഗ് ടു വർക്ക് ഇൻ റീജിയണൽ ഏരിയാസ് ബട്ട് ബിക്കോസ് ഓഫ് ദർ ഏജ് ദേ വുഡ് നോട്ട് ക്വാളിഫൈ ഫോർ പെർമനന്റ് റെസിഡൻസ് ഇൻ റീജിയണൽ ഏരിയ.
മലയാളികൾക്കിടയിൽ, കേരളത്തിൽ നിന്ന് വരുന്നവർക്കിടയിൽ റീജിയണൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നതിന് ശേഷം കൂടുതലായിട്ട് നഗരങ്ങളിലേക്ക് പോകുന്ന ഒരു കാര്യം കാണാറുണ്ടോ?
ആ ഇഷ്ടപോലെ കാണാറുണ്ട്. ഐ മീൻ ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ. അതായത് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് PR കിട്ടുന്നവരെ ബിക്കോസ് ദേ ആർ ഒബ്ലിഗേറ്റഡ് ടു ലിവ് ഇൻ ദാറ്റ് റീജിയണൽ ഏരിയ. അത് കഴിഞ്ഞിട്ട് ദേ വിൽ ഇമ്മീഡിയറ്റ്ലി വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ഗിവൻ ഓപ്പർച്യൂണിറ്റി ടു മൂവ് ടു ദ സിറ്റി ഏരിയ. There was one family who actually migrated because the husband was working in the agriculture area. But as soon as our PR kitti odane, they came back to the city, mainly because the wife is a teacher and she can't find an employment in regional area. Angana kore examples undu, those who moved to other areas because of their family needs.
Eppolayirikkunu ini pudhiya maathangale korchoru തീരുമാനം വരാൻ സാധ്യതയുള്ളത്? അതുപോലെ തന്നെ വിസയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ മാറ്റങ്ങൾക്ക് പുതിയൊരു തീയതിയും നിശ്ചയിച്ചിട്ടുണ്ടല്ലോ എന്നാണത്?
ഇനി പുതിയ മാറ്റങ്ങൾ July 2018 വരാൻ പോകുന്നത്. ഇതിനുള്ള റിവ്യൂ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജോബ്സ് ആൻഡ് സ്മോൾ ബിസിനസ് അവര് ദേ ആർ ഇൻ എ കൺസൾട്ടേഷൻ പ്രോസസ്. ഹോപ്ഫുള്ളി യുനോ ദേ വിൽ കം ഔട്ട് വിത്ത് എ ന്യൂ ലിസ്റ്റ് ഓഫ് ഓക്യുപ്പേഷൻസ് ആൻഡ് ന്യൂ റൂൾസ് ഇൻ July 2018.
പക്ഷെ അതിൽ ഈ പറഞ്ഞ ഈ ചർച്ചകളുമായിട്ട് ബന്ധമുണ്ടാകണമെന്ന് നിർബന്ധമില്ല അല്ലേ?
അതെ, നിർബന്ധമില്ല. പക്ഷേ ഇനോ ഡെഫിനറ്റ്ലി നമ്മൾ ഇതുവരെ മാറ്റങ്ങൾ വന്ന് ഇനോ ആ ഒരു മാറ്റങ്ങൾ നോക്കുമ്പം എന്തെങ്കിലുമൊക്കെ അതിനായിട്ടുള്ള കണക്ഷൻസ് കാണും.
ശ്രീ എഡ്വേർഡ് ഫ്രാൻസിസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും നേരം SBS മലയാളത്തോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.
ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ വിസ നിയമങ്ങളിൽ ഭേദഗതിക്ക് സാധ്യതയുണ്ട്. കൂടുതൽ കാലം റീജിയണൽ മേഖലയിൽ നിൽക്കണം എന്ന നിബന്ധനകൾ കൊണ്ടുവരുന്നതിനെപ്പറ്റി റീജിയണൽ വിസയിലെത്തിയ കുറച്ച് പേരോട് ഞാൻ സംസാരിച്ചു. ടാസ്മാനിയയിൽ വിസയിൽ ആവശ്യപ്പെട്ട കാലാവധി ജോലി ചെയ്ത ശേഷം മെച്ചപ്പെട്ട കാലാവസ്ഥയുള്ള ടൗൺസ്വില്ലിലേക്ക് പോവുകയായിരുന്നു ജോസ് മാത്യു.
ഓസ്ട്രേലിയൻ ഡിഫറൻറ്റ് ക്ലൈമറ്റ് ഓരോ സ്റ്റേറ്റും, അതാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ ഞാൻ 457 വിസയിൽ വന്ന് ഞാൻ ടാസ്മാനിയയ്ക്കാണ് ഞാൻ പോയത്. പക്ഷെ എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ലായിരുന്നു. ക്ലൈമറ്റ് വളരെ തണുപ്പുള്ള ക്ലൈമറ്റാണ്. അപ്പൊ നമ്മളെ നാടുമായിട്ടുള്ള ഒരു സിമിലർ ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലം നോക്കിയപ്പോഴത്തേക്ക് അത് ഇവിടെ ക്യൂൻസ്ലാൻഡില് ടൗൺസിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഞാൻ ഇങ്ങോട്ട് പിന്നെ ജോലിക്ക് അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് മാറാൻ നോക്കുവായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് താമസം മാറ്റി. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് പുതിയ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാകും. കാരണം അവർക്ക് പിന്നെ ഇത് എല്ലാം സഫർ ചെയ്ത് അവിടെ തന്നെ നിൽക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പല ആൾക്കാരും ക്ലൈമറ്റ് ബേസും പിന്നെ പല ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകും. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റിലോട്ട് മാറാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
കൂടുതൽ സമയം ടാസ്മാനിയയിൽ നിർബന്ധമായും നിൽക്കേണ്ട വിസ നിയമങ്ങളായിരുന്നുവെങ്കിൽ ഈ മാറ്റം ജോസ് മാത്യുവിനും കുടുംബത്തിനും സാധ്യമാകുമായിരുന്നില്ല. സൗത്ത് ഓസ്ട്രേലിയയിൽ റീജിയണൽ വിസയിൽ വന്നതിന് ശേഷം മറ്റൊരു റീജിയണൽ മേഖലയായ വോണ്ണബൂളിൽ ഇപ്പോൾ താമസിക്കുന്ന ജോസി തോമസ് നിയമമാറ്റം വരുന്നത് പലരെയും ബാധിക്കാമെങ്കിലും കുടിയേറ്റം കുറയില്ലെന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. സൗത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് വോണ്ണബൂളിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് ജോസി വിവരിക്കുന്നു.
ഞാനൊരു റീജിയണൽ വിസ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് വിസ സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് റീജിയണൽ എന്ന് പറഞ്ഞ ഒരു SIR എന്നും പറഞ്ഞൊരു വിസ അത് സൗത്ത് ഓസ്ട്രേലിയയിലേക്കായിരുന്നു. അത് സൗത്ത് ഓസ്ട്രേലിയയുടെ ഇത് ഹോൾ സൗത്ത് ഓസ്ട്രേലിയയിൽ അത് ബാധകമായിരുന്നു. മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിൽ അത് ചില റീജിയണൽ ഏരിയാസിലായിരിക്കും. സൗത്ത് ഓസ്ട്രേലിയ അന്ന് മുഴുവൻ സ്റ്റേറ്റും SIR കവേഡായിരുന്നു. അത് 3 വർഷത്തെ വിസ ആയിരുന്നു, 3 വർഷത്തെ വർക്ക് വിസ. അതില് 1 വർഷം എങ്കിലും ജോലി ചെയ്യുകയും 2 വർഷം അവിടെ താമസിക്കുകയും ചെയ്താൽ 2 വർഷത്തിന് ശേഷം പെർമനന്റ് റെസിഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. 1 വർഷത്തെ എങ്കിലും ജോലിയിലായിരിക്കുകയും പിന്നെ അടുത്ത 2 വർഷത്തേക്കെങ്കിലും ജോലി ഉണ്ടായിരിക്കണം എന്നുള്ള എവിടെ ജോലി ചെയ്യുന്ന അവിടെ നിന്നുള്ള ലെറ്ററും ആവശ്യമായിരുന്നു. പിന്നെ അവരെനിക്ക് ഇൻകവും കൂടെ അതിൻ്റെ അകത്ത് നോക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന എല്ലാ മലയാളികളും തന്നെ റീജിയണൽ ഏരിയയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവരാണ്. പക്ഷെ ഞങ്ങള് റീജിയണൽ ഏരിയയിലേക്കാണ് സൗത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് വിക്ടോറിയ സ്റ്റേറ്റിലേക്ക് മാറിയത്. ഈ റീജിയണൽ ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ജോലിക്ക് അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ ആയിട്ട് ഞങ്ങളിപ്പോൾ 7 വർഷമായി. സോ എന്നാ മെൽബണിലേക്ക് മൂവ് ചെയ്യണമെന്നോ സിറ്റികളിൽ താമസിക്കണമെന്നോ ഞങ്ങൾക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. നാട്ടിലെ ഹൈദരാബാദിൽ ഒരു 8-9 വർഷത്തോളം വലിയൊരു സിറ്റിയിൽ താമസിച്ചതാണ്. പിന്നെ ഞങ്ങളൊക്കെ ഞാനും എൻ്റെ ഭാര്യയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു ഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്, സിറ്റിയിൽ താമസിക്കണോ റീജിയണൽ ഏരിയ താമസിക്കണോ. പിന്നെ അതൊരു കാര്യം, ചിലപ്പം നമ്മൾ റീജിയണൽ ഏരിയ താമസിച്ചിട്ട് സിറ്റിയിൽ നിന്ന് പോകണമെന്ന് പലർക്കും തോന്നും. അത് നമ്മൾക്ക് ഫ്രീഡം ഉള്ളതുകൊണ്ടാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എന്ന് വിചാരിച്ച് ഇത് മൈഗ്രേഷൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എങ്ങനെയും വിദേശ രാജ്യത്ത് വരാനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വരാനോ താല്പര്യപ്പെടുന്നവരാണ്. അതിപ്പം 2 അല്ല 3 അല്ല 5 10 അല്ല നിൽക്കണമെന്ന് പറഞ്ഞാലും നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
നഗരങ്ങളിലെ ജീവിത രീതിയേക്കാൾ ഗ്രാമങ്ങളിലെ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ജോസി ചൂണ്ടിക്കാട്ടിയത്. ഇതിനു പുറമെ ജീവിത ചെലവും കുറവാണെന്ന് അദ്ദേഹം പറയുന്നു. സൗത്ത് ഓസ്ട്രേലിയയിൽ റീജിയണൽ വിസയിലെത്തിയ മറ്റൊരാളാണ് സെബി ജോൺസൺ. സർക്കാർ നിയമമാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും റീജിയണൽ മേഖലയിൽ ജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളും പ്രോത്സാഹനവും ആവശ്യമാണെന്ന കാര്യമാണ് സെബി ചൂണ്ടിക്കാട്ടുന്നത്.
ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഈ ഇതുപോലത്തെയുള്ള വിസയിൽ വരുന്നവരെല്ലാം ഒരു 9 out of 10 ആൾക്കാർ പുതിയ മെച്ചപ്പെട്ട ജീവിത രീതിയും ഒരു ബെറ്റർ ജോബും അല്ലെ കൂടുതൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഇതെല്ലാം നോക്കിക്കൊണ്ടായിരിക്കണം ഓസ്ട്രേലിയ അതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ ഒന്നാമത് ഇവിടെ വരുമ്പോൾ ആദ്യമേ തന്നെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് യാതൊരുവിധ ബെനിഫിറ്റ്സോ അസിസ്റ്റൻസോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ മെഡിക്കെയർ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള മെഡിക്കൽ ഇതിനുവരെ നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുത്ത് ഓൾമോസ്റ്റ് $200 എല്ലാ മാസവും നമ്മൾ അങ്ങോട്ട് കൊടുക്കണമായിരുന്നു മെഡി ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിക്ക്. അത് വേണേൽ നമ്മുടെ ബേസിക് മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടി അതും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് വേണം. ഈവൻ മെഡിക്കെയർ പോലും ഒന്ന് അവൈലബിൾ അല്ലായിരുന്നു. അതുപോലെ 1 വർഷത്തിനുള്ളിൽ 1 ഇയർ ഫുൾ ടൈം ജോബിന്റെ റിസൾട്ട് കാണിക്കണം, 2 ഇയേഴ്സ് റീജിയണലി ഏരിയയിൽ നിൽക്കണം. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പെർമനന്റ് വിസയ്ക്കുള്ള നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതുപോലത്തെ റെസ്ട്രിക്ഷൻസിന്റെ കൂടെ ഒപ്പം തന്നെ ജോബ്സ് കിട്ടാനുള്ള അൺസർട്ടനിറ്റി പ്ലസ് ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ കൂടെ കൊണ്ടിരുന്ന ഫാമിലിനെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണം. അപ്പൊ ഈ ഇത്രയും പ്രയാസങ്ങളുടെ കൂടെ ഇന്ന് ഇനി ആ ഒരു താമസിക്കാനുള്ള റെസ്ട്രിക്ഷനോട് കൂട്ടുമ്പം അത് കൂടുതൽ പ്രയാസകരമായി വരികയുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
നമ്മളിപ്പോൾ കേട്ടതുപോലെ ഓസ്ട്രേലിയയിലെ റീജിയണൽ മേഖലകളിലേക്ക് വിവിധ വിസകളിൽ വരുന്നവർ ആ മേഖലയിൽ തന്നെ തുടരുന്നതിന് കൂടുതൽ പ്രോത്സാഹനവും അവസരങ്ങളും ആവശ്യമായി വന്നേക്കാം. എന്തായാലും സർക്കാർ ഈ രംഗത്ത് എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ള കാര്യം അധികം വൈകാതെ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.
Enjoy more stories in your language by visiting sbs.com.au.